നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
തണുപ്പുകാലം ആവുമ്പോഴേക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയാണ് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ. ഈ ചൂടുകാലത്താണോ ഫ്ലൂവിനെ പറ്റി പറയുന്നതെന്ന് പലർക്കും സംശയമുണ്ടാകാം. ചൂടുകാലമായിരുന്നിട്ട് പോലും ഓസ്ട്രേലിയയിൽ ഇൻഫ്ലുവൻസ രോഗികളുടെ എണ്ണം കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശൈത്യകാലത്ത് അവസ്ഥ എന്തായിരിക്കും? പകർച്ചപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും നിലവിലെ സാഹചര്യത്തെ ആരോഗ്യ വിദഗ്ധർ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നുമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ശൈത്യത്തിനൊപ്പം പടരുന്ന ഇൻഫ്ലുവൻസ കണക്കുകളാണ് ഓസ്ട്രേലിയൻ ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ ഭയാനകരമാം വിധം പിടിമുറുക്കിയ ഇൻഫ്ലുവൻസ വരും മാസങ്ങളിൽ ഓസ്ട്രേലിയൻ ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിക്കും എന്നതിനുള്ള സൂചനയാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആഗോളതലത്തിലെ കണക്കുകൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ഗ്രിഫിത് സർവകലാശാലയിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ പോൾ വാൻ ബൈൻഡൻ ചൂണ്ടിക്കാട്ടി.
What we do know is at the moment, in the United States and some parts of the Northern Hemisphere, influenza rates are starting to dramatically increase, and we're expecting that they'll see a fairly severe season in the Northern Hemisphere, and that usually portends to us getting a fair amount of flu in the next year as well.
ഉത്തരാർദ്ധഗോളത്തിലെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഈ വർഷം റിപ്പോർട്ട് ചെയ്ത റെക്കോർഡ് ഫ്ലൂ കണക്കുകൾ ഓസ്ട്രേലിയൻ ആരോഗ്യസ്ഥിതിയിലും പ്രതിഫലിപ്പിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ ചൂടുകാലമായിട്ട് പോലും 2025 ആദ്യ ആഴ്ചയിൽ തന്നെ 1055 ഇൻഫ്ലുവൻസ കേസുകളാണ് സ്ഥിരീകരിച്ചത്. തണുപ്പുകാലമാകുന്നതോടെ കേസുകൾ കുതിച്ചുയരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തണുപ്പുകാലത്തെ കുറഞ്ഞ താപനിലയും സൂര്യപ്രകാശത്തിന്റെ കുറവും ഇൻഫ്ലുവൻസയുടെ വ്യാപനത്തെ സഹായിക്കും. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ വിറ്റാമിൻ ഡി തണുപ്പുകാലത്ത് കുറയുന്നതും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. വൈറസിന് ശരീരത്തിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കുന്നതിനാലും തണുപ്പുകാലത്ത് എല്ലാവരും കൂടുതൽ സമയം അടഞ്ഞ സ്ഥലങ്ങളിൽ ചിലവിടുന്നതിനാലും ഇൻഫ്ലുവൻസ പിടിപെടാനുള്ള സാധ്യത കൂട്ടും. പോയ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഓസ്ട്രേലിയയിലെ ഇൻഫ്ലുവൻസ കേസുകൾ കൂടി വരുന്നതായി കാണാം. കോവിഡ് കാലത്തിനു ശേഷം 2022 മുതൽ ഏകദേശം 888,000 ഇൻഫ്ലുവൻസ കേസുകൾ ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022 233,453 കേസുകളാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ 2023 ഇത് 289,166 ഉയർന്നു. 2024 ഫ്ലൂ ബാധിതരുടെ എണ്ണം 364,000 എന്ന റെക്കോർഡ് നിരക്കിലെത്തി നിൽക്കുകയാണ്. ഫ്ലൂ കണക്കുകൾ കൂടി വരുന്നതിനൊപ്പം വാക്സിനേഷൻ നിരക്ക് കുറഞ്ഞു വരുന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. 2020 മുതൽ ഇങ്ങോട്ട് വാക്സിനേഷൻ എടുത്തവരുടെ എണ്ണത്തിൽ കുത്തനെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 65 വയസ്സിന് മുകളിലുള്ള 61.9% പേർ വാക്സിനേഷൻ എടുത്തിരുന്നെങ്കിൽ 2024 അത് 60.5% താഴ്ന്നു. 5-50 ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷൻ നിരക്ക് 4 വർഷത്തിനിടയിൽ 3% കുറഞ്ഞു. നിലവിൽ ഈ നിരക്ക് 20.4% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയക്കാർക്കിടയിൽ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ കാണിക്കുന്ന വിമുഖത ഭീതിപ്പെടുത്തുന്നതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രൊഫസർ പോൾ വാൻ ബൈൻഡന്റെ വാക്കുകളിലേക്ക്.
People think that every winter virus they get is the flu. You know, they say they've had 20 doses of flu and it didn't bother them, whereas in fact, if you get real influenza, you are really sick. You're laid up in bed, you get body aches and pains. Somebody once said to me, for 2 days when I had the flu, I thought I was going to die. And for the next 2 days, I was worried I wasn't going to die and I was going to have to keep putting up with it. So we know that around about 3,000 people and about 30 children die of influenza every year in Australia.
പ്രതിരോധ കുത്തിവയ്പ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകളെ കുത്തിവെപ്പിൽ നിന്നും പിറകോട്ടടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ കരുതുന്നത്. വാക്സിനേഷനെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് വാക്സിനേഷനോടുള്ള താല്പര്യം കുറയാൻ ഇടയാക്കുന്നുണ്ടെന്ന് സൺഷൈൻ കോസ്റ്റ് സർവകലാശാലയിലെ ആരോഗ്യ ഗവേഷകനായ മാത്യു മേസൺ പറഞ്ഞു.
We also have a growing distrust of vaccinations in general. We're seeing lowering of vaccination rates across a whole range of vaccines in Australia, following on from the misinformation and the campaigns around the COVID vaccination. So I think there are multiple things going on here leading to that lowering of the vaccination rate.
6 മാസം മുതൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, ഗർഭിണികൾ, 65 വയസ്സും അതിൽ കൂടുതലുമുള്ളവർ, അതുകൂടാതെ അപകട സാധ്യത ഉള്ളവർ എന്നിവർക്ക് ഓസ്ട്രേലിയയിൽ ഫ്ലൂ വാക്സിൻ സൗജന്യമാണെന്ന് പ്രൊഫസർ പോൾ വാൻ ബൈൻഡൻ ചൂണ്ടിക്കാട്ടി.
I think it's disappointing that the federal government has not stepped up to their role, but I think it's really great news for Queenslanders that for things like meningococcal B vaccine, for things like nirsevimab and for things like flu vaccine, we're seeing the Queensland government step up when the federal government isn't taking on what we expect would be their responsibility.
മറ്റുള്ളവർക്ക് ഓസ്ട്രേലിയൻ ഫാർമസികൾ $25 ഒരു ഫ്ലൂ വാക്സിന് ഈടാക്കുന്നത്. എന്നാൽ ക്യൂൻസ്ലാൻഡിൽ 6 മാസവും അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും സൗജന്യ ഇൻഫ്ലുവൻസ വാക്സിൻ പ്രോഗ്രാമിന്റെ ധനസഹായം 2025 തുടരും. പ്രിയ ശ്രോതാക്കളെ, വരാൻ പോകുന്ന ശൈത്യകാലത്ത് പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിദഗ്ധർ ഉയർത്തുന്ന ആശങ്കകളും പ്രതിരോധ മാർഗങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ SBS മലയാളം പേജ് ഫോളോ ചെയ്യുക.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.